നാടകോത്സവം. നമ്മൾ നാടകം കളിക്കാൻ പോണു. ടോമോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നാടകോത്സവമായിരുന്നു അത്. ഉച്ചഭക്ഷണവേളയിലെ പ്രസംഗ പരിപാടികൾ അപ്പോഴും മുടങ്ങാതെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു നാടകം കളിക്കുക എന്നാൽ ചില്ലറ കാര്യമാണോ? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇട്ടാവട്ടം പോലുള്ള ഒരു സ്റ്റേജിൽ, അതിൽ തന്നെ മാസ്റ്ററുടെ കൂറ്റൻ പിയാനോയുമുണ്ട്. നാടകം അരങ്ങേറുക, ആളുകളെ ക്ഷണിച്ചു വരുത്തി അത് കാണിക്കുക. കുട്ടികളിൽ ആരും തന്നെ ഇന്നേ വരെ ഒരു നാടകം കണ്ടിട്ടില്ല, ടോട്ടോച്ചാൻ പോലും. അവൾ ആകെ തിയേറ്ററിൽ കയറിയിട്ടുള്ളത് ഒരേ ഒരു തവണ മാത്രം, അരയന്റെ പൊയ്ക കാണാൻ. ഏതായാലും പരിചയക്കുറവൊന്നും അവരെ അലട്ടിയില്ല. വർഷാന്ത്യത്തിലെ കലാപരിപാടിയാണ്, അസലായിരിക്കണം. എന്തുതരം കഥയാണ് വേണ്ടത്? അവർ കൂലങ്കക്ഷമായി ചിന്തിച്ചു. കഞ്ചിവോ അഥവാ ധനശേഖരണാർത്ഥ വിജ്ഞാപനം എന്ന നാടകമാണ് മൂന്നാം ക്ലാസ്സുകാർ തിരഞ്ഞെടുത്തത്. അതൊരു പ്രസിദ്ധ കബൂക്കി കൃതിയാണ്. പക്ഷെ ടോമോയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കബൂക്കിയല്ല, പാഠപുസ്തകത്തിൽ ഒരിടത്ത് അച്ചടിച്ചു വന്ന രൂപം. മറിയാമ മാസ്റ്ററാണ് പരിശീലകൻ. കരുത്തനായ ബംഗിയുടെ റോളിൽ ഐക്കോ സെയ്ഷോയെ തിരഞ്ഞെടുത്തു. കഥാപാത്രത്തിനൊത്ത പൊക്കവും വണ്ണവും ഉണ്ടായിരുന്നു അവൾക്ക്. ഒരു കടുപ്പക്കാരൻ്റെ മട്ടും കനത്ത ശബ്ദവുമുള്ള അമേധാരയാണ് കമാൻഡർ തൊഗാഷിയുടെ റോളിൽ. ഇനിയുള്ള പ്രധാന കഥാപാത്രം മഹാനായ യോഷിത്സുനെയാണ്. നാടകത്തിലുടനീളം ഒരു ചുമട്ടുകാരനായി വേഷം മാറി വരുന്ന മഹാനായ യോഷിത്സുനോയായി ടോട്ടോച്ചാനെ നിശ്ചയിച്ചു. മറ്റുള്ള നടീനടന്മാരെല്ലാം സഞ്ചാരികളായ ബുദ്ധഭിക്ഷുക്കൾ. റിഹേഴ്സൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഡയലോഗുകൾ മനഃപ്പാഠമാക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ടോട്ടോച്ചാനും ബുദ്ധഭിക്ഷുക്കൾക്കും പരമസുഖം, കാരണം അവർക്ക് ഡയലോഗേ ഇല്ല. ഭിക്ഷുക്കൾക്ക് ആകെയുള്ള ജോലി മുഴുവൻ സമയവും മിണ്ടാതെ നിൽക്കലാണ്. മഹാനായ യോഷിത്സുനെയാണെങ്കിൽ എല്ലായ്പ്പോഴും വലിയൊരു പനമ്പ് തൊപ്പിക്കൊണ്ട് മുഖം മറച്ച് മുട്ടുകാലിൽ നിന്നാൽ മാത്രം മതി. ഭിങ്കി യഥാർത്ഥത്തിൽ യോഷിത്സുനോയുടെ ഭൃത്യനാണ്. പക്ഷെ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ധനം ശേഖരിക്കുന്ന ധർമ്മസംഘമായി ചമഞ്ഞ് അതാക ചെക്ക് പോസ്റ്റ് കടക്കാനുള്ള ഗൂഢശ്രമത്തിനിടയിൽ കൗശല പ്രയോഗമെന്ന നിലയ്ക്ക് അയാൾക്ക് തൻ്റെ യജമാനെ മർദ്ദിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഐക്കോ സെയ്ഷോ അവതരിപ്പിക്കുന്ന ഭിങ്കി ഒരു ഉശിരൻ റോളാണ്. കള്ളി വിളിച്ചതാവാതിരിക്കാൻ വേണ്ടി കമാൻഡർ തൊഗാഷിയുമായി നടത്തുന്ന സമർത്ഥമായ വാചക പയറ്റുകൾക്ക് പുറമെ ഭിങ്കിയുടെ ആവേശകരമായൊരു പ്രമാണ വായന കൂടിയുണ്ട് നാടകത്തിൽ. ധനശേഖരണാർത്ഥ വിജ്ഞാപനം വായിക്കാൻ കമാൻഡർ ആജ്ഞാപിക്കുന്ന ഉടനെ തന്നെ ശൂന്യമായ ഓലച്ചുരൽ നിവർത്തി. ഇല്ലായ്മയിൽ നിന്ന് നിമിഷം നേരം കൊണ്ട് പടച്ചെടുത്ത വിജ്ഞാപനം പൊടി പൊടിക്കുകയായി. അതും മതാചാരപ്രകാരമുള്ള കട്ട് കട്ടി ഗീർവാണത്തിൽ. പ്രഥമമായി ഏവരും അറിയേണ്ടത് എന്തെന്നാൽ തൊദായിജി എന്ന നാമധേയത്താൽ വിഖ്യാതമായ ബുദ്ധവിഹാരത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിലേക്കായിക്കൊണ്ടാണ് എന്നിങ്ങനെ. ഐക്കോ സെയ്ഷോ എല്ലാ ദിവസവും പ്രമാണം ഉരുവിട്ട് പഠിച്ചു. പ്രഥമമായി ഏവരും അറിയേണ്ടതെന്തെന്നാൽ തൊഗാഷിക്കുമുണ്ടായിരുന്നു തട്ടുപൊളിപ്പൻ ഡയലോഗുകൾ, ബെങ്കിയുടെ വാദമുഖങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള കർക്കശമായ വാചകങ്ങൾ. അതൊക്കെ ഓർത്തു വയ്ക്കാൻ അമോധേര നന്നേ വിഷമിച്ചു. ഒടുവിൽ റിഹേഴ്സലിൻ്റെ ആരംഭമായി. തൊഗാഷിയും ബെങ്കിയും മുഖത്തോട് മുഖം നോക്കി നിന്നു. ഭിക്ഷുക്കൾ ബെങ്കിയുടെ പുറകിലായി സ്ഥാനമുറപ്പിച്ചു. മുഖമാസകലം മറച്ച് മുട്ടുകുത്തി പ്രച്ഛന്ന വേഷത്തിലുള്ള യോഷിത്സുനോയായി ടോട്ടോച്ചാനുമുണ്ട് രംഗത്ത്. പക്ഷേ ഈ നിരന്തരമായ കുത്തിയിരിപ്പും മറ്റുമൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ടോട്ടോച്ചാന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. ബെങ്കി ഇടയ്ക്കിടെ മഹാനായ യോഷിത്സുനോയെ നീളൻ വടി കൊണ്ട് ഞോണ്ടുകയും അടിക്കുകയുമൊക്കെ ചെയ്യുന്നതിൻ്റെ യുക്തി അവൾക്ക് എത്ര ആലോചിച്ച് പിടികിട്ടിയില്ല. യോഷിത്സുനോയെ പ്രത്യാക്രമണം ആരംഭിച്ചു. അവൾ ഐക്കോ സെയ്ഷോയുടെ കാലിൽ തൊഴിക്കുകയും മാന്തുകയും ചെയ്തു. പാവം ഐക്കോ സെയ്ഷോക്കാരെയാണ് തുടങ്ങി. കണ്ടു നിന്ന ഭിക്ഷുക്കൾക്ക് ചിരിപൊട്ടി. ബെങ്കിയുടെ കയ്യിൽ നിന്ന് എത്ര അടിയും ഇടിയും കൊണ്ടാലും യോഷിത്സുനോ അടിമഭാവത്തിൽ അനകാതെ നിൽക്കണമെന്നാണ് നിയമം. അതിനൊരു പ്രത്യേക കാരണവുമുണ്ട്. അതായത്, ധർമ്മസംഘത്തിൻ്റെ സത്യം മനസ്സിലാക്കുന്ന വേളയിൽ സ്വന്തം യജമാനനെ ഇങ്ങനെ അപമാനിക്കേണ്ട ഗതികേടിലെത്തിയ ഭിങ്കിയുടെ വേദന കമാൻഡർ തെഗാഷിയിൽ അഗാധമായ മതിപ്പുളവാക്കുന്നു. അദ്ദേഹം അവരെ ചെക്ക് പോസ്റ്റ് കടത്തിവിടുകയും ചെയ്യുന്നു. യോഷിത്സുനോ തിരിച്ചടിക്കാൻ ചെന്നാൽ ഇതിവൃത്തമാകെ പൊളിഞ്ഞ് പാളീസാവും. ടോട്ടോച്ചാനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലായി മറിയാമ മാസ്റ്റർ. പക്ഷേ ടോട്ടോച്ചാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. ഐക്കോ സെയ്ഷോ ഇടിച്ചാൽ താനും ഇടിക്കും, അതായിരുന്നു അവളുടെ നിലപാട്. റിഹേഴ്സലാകെ അനിശ്ചിതത്വത്തിലായി. പലതവണ പല രീതിയിൽ ശ്രമിച്ചിട്ടും മർദ്ദനരംഗമെത്തുമ്പോൾ ടോട്ടോച്ചാൻ ചാടി വീണ് തിരിച്ചടിക്കാൻ തുടങ്ങി. ടോട്ടോച്ചാൻ ക്ഷമിക്കണം, ഇനി എനിക്കിത് വച്ചു പൊറിപ്പിക്കാൻ പറ്റില്ല. ഒടുവിൽ മറിയാമ്മ മാസ്റ്റർ പറഞ്ഞു. തെല്ല ആലോചനയോടെ അദ്ദേഹം തുടർന്നു, യോഷിത്സുനോയുടെ ഭാഗം നമ്മുടെ തായ്ച്ചാനെ കൊണ്ട് അഭിനയിപ്പിച്ചാലോ? അതാ നന്ന്. അവൾ ആശ്വാസപൂർവ്വം ഒഴിഞ്ഞുകൊടുത്തു. എപ്പോഴും ഇടിയും തൊഴിയും കിട്ടുന്ന കഥാപാത്രമായി തുടരാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ് വാസ്തവം. ടോട്ടോ, നിനക്ക് ഭിക്ഷുവാകാൻ സമ്മതമാണോ? മറിയാമ്മ മാസ്റ്റർ ചോദിച്ചു. അങ്ങനെ ടോട്ടോച്ചാൻ ഭിക്ഷുവായി, മറ്റെല്ലാ ഭിക്ഷുക്കൾക്കും പുറകിൽ. ഇനി മുതൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി നീങ്ങുമെന്ന് മറിയാമ്മ മാസ്റ്റർ മാത്രമല്ല കുട്ടികളും വിചാരിച്ചു. പക്ഷെ കണക്ക് കൂട്ടലുകൾ അപ്പാടെ തെറ്റി. ഭിക്ഷുവിൻ്റെ നീള നൂന്നുവടിയും കൊടുത്ത് ടോട്ടോച്ചാനെ അങ്ങനെ നിർത്താൻ പറ്റില്ലെന്നായി. കുറ്റി നാട്ടിയതുപോലെ ഒരേ നിൽപ്പ് നിന്ന് വല്ലാതെ ബോറടിച്ചപ്പോൾ അവൾ കയ്യിലിരുന്ന വടി കൊണ്ട് തൊട്ടടുത്ത ഭിക്ഷുവിൻ്റെ കാലിൽ കുത്താനും ഞോണ്ടാനും തുടങ്ങി. മറ്റൊരു ഭിക്ഷുവിൻ്റെ കക്ഷത്തിൽ കിക്കിളിയാക്കി. ഇടയ്ക്കിടെ വടി ഉയർത്തി വായുവിൽ ചില സംഗീത പരിപാടികൾ സംവിധാനം ചെയ്യുക പോലും ചെയ്തു. അതാകട്ടെ, സമീപത്തു നിന്ന ഭിക്ഷുക്കളെ മാത്രമല്ല രംഗത്ത് ചൂടുപിടിച്ച അഭിനയത്തിലായിരുന്ന ബെങ്കി തൊഗാഷിമാരെയും സാരമായ അപകടത്തിൽപ്പെടുത്തി. അങ്ങനെ അന്തിമമായി ഭിക്ഷുവിൻ്റെ റോളിൽ നിന്നുകൂടി അവൾ പുറത്താക്കപ്പെട്ടു. യോഷിത്സുനോയായി തായ്ച്ചാൻ പരിശീലനം ആരംഭിച്ചിരുന്നു. സധൈര്യം പല്ലുകടിച്ച് പിടിച്ച് നാനാവിധമായ ഇടിയും തൊഴിയും അവൻ ഏറ്റുവാങ്ങി. കാണികൾ തീർച്ചയായും അവനോട് സഹതപിക്കാതിരിക്കില്ല. അത്രയേറെ സ്വാഭാവികമായിരുന്നു അവൻ്റെ പ്രകടനം. അങ്ങനെ ടോട്ടോച്ചാൻ്റെ അഭാവത്തിൽ റിഹേഴ്സൽ അനായാസം പുരോഗമിക്കുകയായി. കൊച്ചു ടോട്ടോ പുറത്തിറങ്ങി ഒറ്റയ്ക്ക് സ്കൂൾ മൈതാനത്തിലേക്ക് നടന്നു. ഷൂ ഉരിക്കളഞ്ഞ് ഒരു ടോട്ടോച്ചാൻ ബാലെ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു. സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് മനോധർമ്മം അനുസരിച്ച് നൃത്തം ചെയ്യുക ആഹ്ലാദകരമായിരുന്നു. ചിലപ്പോൾ അവൾ അരയന്നമായി, മറ്റു ചിലപ്പോൾ കാറ്റായി, ഇനിയൊരിക്കൽ ഏതോ വിചിത്ര രൂപിയായി, പിന്നെ മരമായി. ശൂന്യമായ മൈതാനത്തിൽ ടോട്ടോച്ചാൻ ഏകയായി നൃത്തം ചെയ്തുകൊണ്ടിരുന്നു, നിർത്താതെ ഏറെ നേരം. പക്ഷേ യോഷിത്സുനെയാകാൻ യഥാർത്ഥത്തിൽ തനിക്ക് ഇഷ്ടമായിരുന്നല്ലോ എന്ന ഖേദം അവളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ എവിടെയോ അപ്പോഴും അല്പം മാത്രമായി സ്പർശിച്ചു കിടന്നിരുന്നു. എന്നുവെച്ച് ആ റോൾ അഭിനയിക്കാൻ ഒരു അവസരം കൂടി നൽകിയാലും ശരി, ഐക്കോ സൈഷോയെ അവൾ കൈകാര്യം ചെയ്യുമെന്നത് തീർച്ചയാണ്. നാടകത്തിന് ശുഭകരമായി തന്നെ തിരശീല വീണു. ഏതായാലും ചോമോയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ നാടക ഉത്സവത്തിൽ വേഷമണിയാൻ ടോട്ടോച്ചാന് കഴിയാതെ പോയി.